നമസ്കാരം ഡോക്ടർ ഗിരീഷ് നായർ, SBS മലയാളത്തിലേക്ക് സ്വാഗതം.
നമസ്കാരം ഡിജു.
ഡോക്ടർ, ഈ സ്പൈനൽ കോഡ് ഇഞ്ചുറി, അതിനെക്കുറിച്ച് അവയർനെസ്, അവബോധം വളർത്തുന്നൊരാഴ്ചയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. എന്താണ് സ്പൈനൽ ഇഞ്ചുറി അല്ലെങ്കിൽ സുഷുമ്നയ്ക്കുണ്ടാകുന്ന പരിക്കുകൾ, എന്തൊക്കെയാണ് അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന കാര്യം ഒന്ന് വിശദീകരിക്കാമോ?
തീർച്ചയായും. ഇങ്ങനെയുള്ള ഒരു അവസരത്തിൽ SBS മലയാളം ഇങ്ങനെ ഒരു ടോപ്പിക് ഡിസ്കസ് ചെയ്യാൻ തീരുമാനിച്ച തന്നെ പ്രേക്ഷകർക്ക് ഒരു വളരെ ഉപകാരമായ കാര്യമാണ്. നമ്മൾ ഈ സ്പൈനൽ ഇഞ്ചുറി എന്ന് പറയുമ്പോൾ രണ്ട് രീതിയിലാണ്, അതായത് ഒന്ന് നമ്മുടെ നട്ടൽ മാത്രമല്ല അതിനെ സപ്പോർട്ട് ചെയ്യുന്ന മാംസപേശികൾക്കുള്ള പരിക്ക്, രണ്ട് സുഷുമ്നയ്ക്കുള്ള ഉണ്ടാകുന്ന പരിക്ക്. ഇതിൽ സ്പൈനൽ ഇഞ്ചുറി എന്ന് നമ്മൾ പറയുമ്പോൾ സാധാരണ എല്ലാവരും ഈ അസ്ഥികൂടത്തിനുണ്ടാകുന്ന പരിക്കാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഇതിനെക്കാട്ടി വളരെ കൂടുതലായി നാശം ചെയ്യുന്നതാണ് ഈ സുഷുമ്നനാഡിക്കുള്ള പരിക്ക്. ഇതുകൊണ്ടുണ്ടാകുന്നത് ആ പരിക്കുണ്ടാകുന്ന ആൾക്കുണ്ടാകുന്ന അപായത്തിൽ കൂടുതൽ കുടുംബത്തിന് മാത്രമല്ല നമ്മൾ കണ്ടുവരുന്നത്. ഇത് ഒരു രാജ്യത്തിന്റെ ഈ സാമ്പത്തികത്തിന് തന്നെ സാരമായ പ്രഭാവം ഉള്ളതെന്ന കാര്യമാണ്. ഇതിനകത്ത് കോമൺ ആയിട്ട് നമ്മൾ കണ്ടുവരുന്നത് വളരെ ചെറുപ്പക്കാർ, അതായത് 40 വയസ്സിൽ താഴെയുള്ള ആൾക്കാരിലാണ് ഇത് കൂടുതലായിട്ട് കാണുന്നത്. അതിൽ തന്നെ കൂടുതലും ഒരു 60-70% ആണുങ്ങളിലാണ് ഇതുണ്ടാകുന്നത്. ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ കണ്ടുവരുന്ന പരിക്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് ഈ വാഹന അപകടങ്ങളിലൂടെ ഉണ്ടാകുന്നത്, രണ്ട് ഈ സ്പോർട്സ്, അതായത് ഈ വാട്ടർ സ്പോർട്സ് മുതലായ അതുകൊണ്ടുണ്ടാകുന്ന പരിക്കുകൾ, പിന്നെ പ്രായം കൂടിയ ആൾക്കാരിൽ വീഴ്ചകൾ കൊണ്ടുണ്ടാകും. ഇതിൽ പ്രാധാന്യമായ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൂക്ഷ്മനാഡിക്കുണ്ടാകുന്ന പരിക്കുകൾ ഉണ്ടാകുന്ന ആക്സിഡൻസിൽ 25% കൂടുതൽ ആൾക്കാര് മദ്യത്തിന്റെ പ്രഭാവത്തിൽ ഉണ്ടാകുന്ന പരിക്കുകളാണിത്. പൊതുവെ അറിഞ്ഞിരിക്കാൻ നല്ലൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിലൊരു വർഷ ശരാശരി ഓസ്ട്രേലിയ പോലെ ഒരു രാജ്യത്തില് $2 ബില്യൺ കൂടുതൽ ചെലവാകുന്നതാണ് ഇതുകൊണ്ടുണ്ടാകുന്ന പരിക്കുകൾക്ക് ഉള്ള ചികിത്സയ്ക്ക് വേണ്ടി.
ഇത്തരത്തിൽ ഒരു സുഷുമ്നനാഡിക്ക് പരിക്കേറ്റ് കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നത്? മറ്റ് ആക്സിഡന്റ് മറ്റും ഉണ്ടാകുമ്പോൾ നിരവധി പരിക്കുകൾ ഉണ്ടാകും, അതിൽ സുഷുമ്നയ്ക്ക് കൂടി പരിക്കേറ്റിട്ടുണ്ടെന്നുള്ള കാര്യം പെട്ടെന്ന് മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്?
ഇങ്ങനെ ഇപ്പം സാധാരണഗതിയിൽ ഒരു സാരമായ ആക്സിഡന്റ് അല്ലെങ്കിൽ സാരമായ ഒരു വീഴ്ച ഉണ്ടായതിനു ശേഷം മാത്രമേ സുഷുമ്നനാഡിക്ക് പരിക്കുണ്ടാവുള്ളൂ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് തന്നെയാണ് നമ്മളിൽ ഈ സുഷുമ്നനാഡി ഉള്ളത് തന്നെ വളരെ ശക്തിയുള്ള ഒരു അസ്ഥികൂടം ത്തിനുള്ളിലാണ്. അപ്പൊ ആ അസ്ഥികൂടത്തിന് പരിക്കുണ്ടായി, അതിനുശേഷം മാത്രമേ സുഷുമ്നനാഡിക്ക് പരിക്കുണ്ടാകാൻ സാധ്യതയുള്ളൂ. അതിൽ തന്നെ ഇങ്ങനെയുള്ള രീതിയിലുള്ള ഒരു പരിക്കുണ്ടായാൽ സുഷുമ്നനാഡിക്ക് ഡാമേജ് ഉണ്ടായിട്ടെന്നുള്ളതിന്റെ ലക്ഷണങ്ങൾ ആദ്യമായി തന്നെ നട്ടലിൽ, അതായത് സ്പൈനില് സാരമായ രീതിയിലുള്ള വേദന ഉണ്ടാവും. പിന്നെ ആ സുഷുമ്നനാഡിക്ക് പരിക്ക് ഏത് ലെവലിൽ ഉണ്ടായിരിക്കുന്നോ അതിന് താഴോട്ടുള്ള ഭാഗങ്ങൾ, ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളുടെയും പ്രവർത്തനം നഷ്ടപ്പെടും. ഉദാഹരണത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ കഴുത്തിലുള്ള സുഷുമ്ന ആ ഭാഗത്തിൽ പരിക്കുണ്ടായാൽ അതിന് താഴോട്ടുള്ള, അതായത് കൈകാലിന്റെ ചലനം മാത്രമല്ല തൊട്ട സ്പർശിച്ചാൽ അറിയാനുള്ള കഴിവ്, മലമൂത്ര വിസർജനം നിയന്ത്രിക്കാനുള്ള കഴിവ്, ഇതെല്ലാം തന്നെ നഷ്ടമാവും. അത് പറയുമ്പോൾ പക്ഷെ ഇത് രണ്ട് രീതിയിലുണ്ടാകാം. അത് നമ്മൾ ഇംഗ്ലീഷിൽ പറയുമ്പോൾ അതിനെ കംപ്ലീറ്റ് അല്ലെങ്കിൽ ഇൻകംപ്ലീറ്റ് ഇഞ്ചുറി എന്ന് പറയും. കംപ്ലീറ്റ് ഇഞ്ചുറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുഷുമ്നനാഡിക്ക് പരിക്കുണ്ടായതിന് താഴോട്ടുള്ള എല്ലാ ഞരമ്പുകളും കൊണ്ടുണ്ടാകുന്ന പ്രവർത്തനങ്ങളും നഷ്ടപ്പെടും. അതേസമയം ഇൻകംപ്ലീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ശതമാനം മാത്രം നഷ്ടപ്പെടും. അതായത് പൂർണ്ണ ആരോഗ്യത്തിൽ നിന്ന് ഒരു ശരാശരി 10-80% വരെ നഷ്ടം ഉണ്ടാകാം. ചില ഭാഗങ്ങളിലെ ചലനം നഷ്ടപ്പെടാം, പക്ഷെ പൂർണ്ണമായിട്ടുള്ള പ്രവർത്തനം പോയിട്ടില്ലായിരിക്കും. അതാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ലക്ഷണങ്ങൾ. കഴുത്തിലുണ്ടായ പരിക്കാണേൽ അതിന് ഈ ചലനം നഷ്ടപ്പെടുന്നതിന്റെ കൂടെ തന്നെ ശ്വാസം എടുക്കാനുള്ള കഴിവ്, ചുമയ്ക്കാനുള്ള കഴിവ്, ഇതെല്ലാം തന്നെ സാരമായി ബാധിക്കപ്പെടാം.
ഇത് ഇത്തരത്തിൽ ചലനശേഷിയും മറ്റും നഷ്ടപ്പെടുന്നതിനേക്കാൾ ഉപരിയായിട്ട് ഡോക്ടർ, അതുപോലെ തന്നെ നേരത്തെ അപകടം മൂലം മറ്റും സ്പൈനൽ കോഡിന് പരിക്കുണ്ടാകുന്നതിനെ കുറിച്ച് ചൂണ്ടിക്കാണിച്ചിരുന്നു. പലപ്പോഴും നമ്മൾ നമ്മുടെ പോസ്റ്ററൽ ഇഞ്ചുറിയുടെ കാര്യവും പറയാറുണ്ട്, ഇരിക്കുന്ന, കമ്പ്യൂട്ടർ മുമ്പിൽ ഇരിക്കുന്ന കാര്യം. അത്തരം പരിക്കുകൾ സാധാരണ രീതിയിൽ നട്ടലിനെ മാത്രമേ ബാധിക്കുള്ളൂ, അതും സുഷുമ്നയെ ബാധിക്കാൻ സാധ്യതയുണ്ടോ?
ഈ പറഞ്ഞു വന്നത് നമ്മൾ ആക്സിഡന്റ് മൂലം അല്ലാതെ സുഷുമ്നനാഡിയെ ബാധിക്കണമെങ്കിൽ അതൊരു ചെറിയ കാലഘട്ടത്തിൽ പെട്ടെന്ന് ഉണ്ടാകുന്ന ഒരു കാര്യമല്ല. മെയിനായിട്ട് സുഷുമ്നനാഡിയെ ബാധിക്കാം, അതായത് നമ്മൾ കമ്പ്യൂട്ടറിന് മുമ്പിൽ ഇരിക്കുക, ആദ്യം വ്യായാമം ഒന്നും ഇല്ലാതെ, കഴുത്തിന് അനക്കം ഇല്ലാതെ, പിന്നെ നമ്മുടെ എല്ലാവരും പ്രായം കൂടുന്തോറും ഉണ്ടാകുന്ന തേയ്മാനം കൂടുമ്പോൾ നമ്മുടെ ഡിസ്കിന്റെ പ്രവർത്തനമൊക്കെ നഷ്ടപ്പെടും. അതിന്റെ ഭാഗമായി ചിലപ്പോൾ നമ്മുടെ സ്പൈനൽ കോഡ് അതായത് സൂക്ഷ്മനാഡിയോട് അടുത്തുള്ള മാംസപേശികളുടെ വളർച്ച കൂടുവോ അതല്ലാതെ നോർമൽ അല്ലാത്ത രീതിയിൽ എല്ലിന് വളർച്ച ഉണ്ടാവുക അതൊക്കെ കാണുന്ന കൂടുതൽ ഈ വാദം ആർത്രൈറ്റിസ് മുതലായ ഉള്ളവരിലാണ്. അതൊരു ലിമിറ്റിന് അപ്പുറത്തോട്ട് പോയി ഒരു ചെറിയ ഒരളവിന് അപ്പുറത്തോട്ടായി കഴിയുമ്പോൾ അതിന് സൂക്ഷ്മനാഡിയോട് അടുത്ത് വന്നിട്ട് അതിന് സൂക്ഷ്മനാഡിയോട് പ്രഷർ ചെലുത്താം. അങ്ങനെ ഉണ്ടായി വരുമ്പോൾ ചെറിയ രീതിയിലുള്ള എന്തെങ്കിലും പരിക്കുണ്ടായാലോ അത് പരിക്കില്ലാതെ തന്നെ സൂക്ഷ്മനാഡിയുടെ പ്രവർത്തനം ബാധിക്കപ്പെടാം.
ഡോക്ടർ, ഇത്തരത്തിൽ സ്പൈനൽ കോഡിന് ഇഞ്ചുറി ഉള്ളതായി ശ്രദ്ധയിൽപ്പെടുക അല്ലെങ്കിൽ അങ്ങനെ ഒരു സൂചന ഉണ്ടെങ്കിൽ എന്ത് അടിയന്തരമായിട്ടുള്ള മുൻകരുതലുകളാണ് നമ്മൾ എടുക്കേണ്ടി വരുന്നത്?
ബിജു, സ്പൈനൽ കോഡിന് ഇഞ്ചുറി ഉണ്ടാകുന്ന രീതിയിൽ ഒരു ആക്സിഡന്റോ അല്ലെങ്കിൽ ഒരു അപായം സംഭവിച്ചിട്ടുണ്ടെന്ന് സംശയം ഉണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഉള്ള ഒരാള് ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള തറയിലോ അല്ലെങ്കിൽ പാലികയുടെ കഷ്ണമോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് ശരീരത്തിനും നട്ടലിനും അനക്കം വരാത്ത രീതി ആളെ സ്റ്റേബിളായി കിടത്തണം. കഴുത്തിന് അനക്കം വരാതിരിക്കാത്ത രീതി കഴുത്തിന്റെ സൈഡിൽ റോൾ ചെയ്ത ടവലുകളോ അല്ലെങ്കിൽ തലയണ വെച്ച് തലയും ലെവലായി നമ്മൾ ഇതിൽ നിന്നൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് നട്ടലിന് എന്തെങ്കിലും ചതവോ ഒടിവോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ അമിതമായ രീതിയിൽ ആളെ അനക്കുവോ നീക്കുവോ ചെയ്യുമ്പോൾ സൂക്ഷ്മനാഡിക്ക് പരിക്കം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാനായിട്ടാണ്. പിന്നെ മെയിൻ ആയിട്ട് നോക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് ശ്വാസകോശത്തിന് തടസ്സമൊന്നും ഉണ്ടാകാതെ ആ ആൾക്ക് നല്ല രീതിയിൽ ശ്വാസം കിട്ടുന്നുണ്ടോ എന്നുള്ള രീതി ശ്രദ്ധിക്കണം. പിന്നെ എത്രയും പെട്ടെന്ന് ആംബുലൻസിനെ അറിയിച്ച് പിന്നെ അതിനുശേഷമുള്ള ചികിത്സാ രീതികൾ അവരെ ഏൽപ്പിക്കുക.
ഇത്തരത്തിൽ പരിക്കേൽക്കുകയാണെങ്കിൽ അത് ചികിത്സിക്കാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ്?
സൂക്ഷ്മനാഡിയുടെ ഒരു പരിക്ക് വന്നു കഴിഞ്ഞാൽ അത് വളരെ മാരകമായ ഒരു ഒരു ഇഞ്ചുറിയാണ്. അതായത് ഇതിന്റെ ചികിത്സാ രീതി എന്ന് പറഞ്ഞാൽ രണ്ട് രീതിയിലാണ്. ഒന്ന് നമ്മൾ ശസ്ത്രക്രിയ മൂലം ഉള്ള ചികിത്സ, രണ്ട് ശസ്ത്രക്രിയ ഇല്ലാതെ മരുന്നുകൾ, ഫിസിയോതെറപ്പി, റീഹാബിലിറ്റേഷൻ മുതലായുള്ള ചികിത്സ. ഇതിൽ ഏത് രീതിയിലുള്ള ചികിത്സ ആണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളതെന്നുള്ളത് അത് ഏത് രീതിയിലുള്ള പരിക്കാണ് ഉണ്ടായിരിക്കുന്നതെന്നുള്ളതാണ് അനുസരിച്ചാണ്. ഉദാഹരണത്തിന് ഒരാൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നട്ടലിന് എല്ലിന് പരിക്കുണ്ടായി അതിനോട് അനുബന്ധിച്ച് തന്നെ നമ്മുടെ സ്പൈനൽ കോഡിനും പരിക്കുണ്ടായാൽ അത് പൂർണ്ണമായിട്ടും പ്രവർത്തനം നഷ്ടപ്പെട്ടെങ്കിൽ അങ്ങനെയുള്ള ഒരാൾക്ക് ഒരു ശസ്ത്രക്രിയ ചെയ്താലും സൂക്ഷ്മനാഡിയുടെ പ്രവർത്തനം തിരിച്ചു കിട്ടാനുള്ള സാധ്യത കുറവാണ്. അതേസമയം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇൻകംപ്ലീറ്റ് ഇഞ്ചുറി ഉണ്ടായ ഒരാളിൽ സൂക്ഷ്മനാഡിയോടനുബന്ധിച്ച് ആ ഭാഗത്ത് രക്തക്കട്ടുകൾ വല്ലതും ഉണ്ടാകുകയോ അതുവോ അസ്ഥികൂടത്തിന് എന്തെങ്കിലും പരിക്കുണ്ടായി അസ്ഥികൂടത്തിന്റെ ഈ സ്റ്റെബിലിറ്റി നഷ്ടപ്പെടുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരാളിൽ ഓപ്പറേഷൻ ചെയ്താൽ അതിന് സൂക്ഷ്മനാഡിയുടെ പ്രവർത്തനം സമയം പോകും തോറും അതിന്റെ പ്രവർത്തനം തിരിച്ചു കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്.
ഓസ്ട്രേലിയ ഇതിനുള്ളൊരു ചെലവ് എത്രത്തോളമാണ് ഡോക്ടർ?
ഇതിനകത്ത് വരുന്ന ചെലവ് എന്ന് പറയുമ്പം നമ്മള് ഒരു ശസ്ത്രക്രിയയുടെ ചെലവിൽ ഉപരി ഏത് രീതിയിലുള്ള പരിക്ക് പാർഷ്യൽ ഇഞ്ചുറി ആയാലും കംപ്ലീറ്റ് ഇഞ്ചുറി ആയാലും ഒരു നീണ്ട കാലത്തേക്ക് ഇതിന് ഫിസിയോതെറപ്പി, റീഹാബിലിറ്റേഷൻ മുതലായവ ആവശ്യമാണ്. നമ്മൾ ഓസ്ട്രേലിയയില് ഇത് പബ്ലിക് സിസ്റ്റത്തിൽ കൂടിയാണെങ്കിൽ ഇതിന് ഇപ്പം ഫോർ എക്സാമ്പിൾ റോഡ് അപകടത്തിൽ കൂടെ ഒക്കെ ഉണ്ടാകുകയാണെങ്കിൽ അങ്ങനെയുള്ള ചികിത്സ കംപ്ലീറ്റ് ആയിട്ടും ഇവിടുത്തെ TAC മുതലായ ഏജൻസീസ് കവർ ചെയ്യുന്നതാണ്. അതുകൊണ്ട് അതിന് രോഗിയെ സംബന്ധിച്ചോളം അതിന് ചെലവൊന്നും ഉണ്ടാവില്ല.
ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം വരുന്നത് സ്ത്രീകൾക്ക് പ്രസവ സമയത്തും മറ്റും സിസേറിയൻ സമയത്തും മറ്റും സ്പൈനൽ ഇഞ്ചക്ഷൻസ് മറ്റും കൊടുക്കാറുണ്ട്. അതുമൂലം ഏതെങ്കിലും തരത്തിൽ സ്പൈനൽ അനസ്തേഷ്യ മറ്റും കൊടുക്കുന്നത് മൂലം സുഷുമ്നയ്ക്ക് പരിക്കേൽക്കാൻ സാധ്യതയുണ്ടോ?
സുഷുമ്നാഡിക്ക് നേരായി ഒരു സ്പൈനൽ ഇഞ്ചക്ഷൻ മൂലം പരിക്കുണ്ടാകാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. ഇതിങ്ങനെ പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ സുഷുമ്നാഡി തീർന്ന് അതിന് താഴോട്ട് ഞരമ്പുകൾ മാത്രമുള്ള ഒരു ഒരു ലെവലിലാണ് ഈ സൂചി കുത്തിവെച്ച് നമ്മൾ ഈ മരവിപ്പിക്കാനുള്ള ഇഞ്ചക്ഷൻ കൊടുക്കുന്നത്. അങ്ങനെയുള്ള ഒരു ഇഞ്ചക്ഷൻ കൊടുക്കുമ്പോൾ സുഷ്മനാഡിയിൽ കൂടുതൽ അതിൽ നിന്നുണ്ടായി വന്ന നമ്മുടെ കാലുകളിലേക്കൊക്കെ പോകുന്ന ഞരമ്പുകളിലെ സൂചി കൊണ്ടാൽ അതിന് ഡാമേജ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് നമ്മൾ കണ്ടുവരുന്നത് അങ്ങനെയുള്ള ഒരു ഇഞ്ചുറി ഉണ്ടാകാനുള്ള സാധ്യത ഒരു 2% താഴെയാണ്. ഇങ്ങനെയുള്ള ഒരു ഇഞ്ചക്ഷൻ ഉണ്ടായി കഴിയുമ്പം സാധാരണ സ്ത്രീകളിൽ ഉണ്ടാകുന്ന കംപ്ലൈന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇഞ്ചക്ഷൻ കൊടുത്തു കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾക്ക് വരെ തലവേദന ഉണ്ടാകാം. പിന്നെ ഇഞ്ചക്ഷൻ കൊടുക്കുമ്പോൾ ഞരമ്പുകളിൽ സൂചി സ്പർശിച്ചിട്ടുണ്ടെങ്കിൽ അതുമൂലം താൽക്കാലികമോ നീണ്ട കാലത്തേക്ക് വേണേലും കാലുകളിലേക്കുള്ള ഞരമ്പുകൾക്ക് വേദന ഉണ്ടാകാം. പ്രധാനമായും ഇങ്ങനെ ഒരു പ്രഗ്നൻസി മൂലം നമുക്കറിയാവുന്ന കാര്യമാണ് വെയിറ്റും ബാലൻസിലും ഒക്കെ വ്യത്യാസം വന്ന് അതേസമയം നമ്മുടെ സ്പൈനിനെ നട്ടലിനെ സപ്പോർട്ട് ചെയ്യുന്ന ലിഗമെന്റ്സ് അതായത് മാംസപേശികൾക്കൊക്കെ സപ്പോർട്ട് നഷ്ടപ്പെടും. ആ ഇങ്ങനെ പല കാരണങ്ങൾ കൂടിയിട്ടാണ് പ്രഗ്നൻസി സമയത്തും അത് കഴിഞ്ഞു ഇങ്ങനത്തെ ഒരു ഇഞ്ചക്ഷൻ കഴിഞ്ഞു ഒക്കെ സ്ത്രീകളിൽ ഇങ്ങനെ നടുവേദനയൊക്കെ ഉണ്ടാകുന്നത്. ഇതിനുള്ള സാധ്യതകൾ കുറയ്ക്കാനായിട്ട് പ്രഗ്നൻസി കംപ്ലീറ്റ് ആയതിനു ശേഷം റിക്കവറി പീരീഡിന് ശേഷം നമ്മൾ അഡ്വൈസ് ചെയ്യുന്നത് ഇങ്ങനത്തെ ഇങ്ങനെയുള്ള സ്ത്രീകളോട് എക്സസൈസും പിന്നെ നട്ടലിന് തന്നെ സ്പെസിഫിക് ആയിട്ട് നട്ടലിന് സപ്പോർട്ട് ചെയ്യുന്ന മസിൽസിന് ആരോഗ്യം കൂട്ടാനുള്ള എക്സസൈസും ഫിസിയോതെറപ്പിയും ചെയ്യുന്നത് നല്ലതാണ്.
തീർച്ചയായും വളരെയധികം നന്ദി ഡോക്ടർ ഗിരീഷ് നായർ, സ്പൈനൽ ഇഞ്ചുറിയെക്കുറിച്ച് SBS മലയാളത്തിന്റെ ശ്രോതാക്കളോട് സംസാരിച്ചതിനെ.
നന്ദി ഗിരീഷ്. താങ്ക് യു.